Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും പിന്നെ വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. ഇന്ന് നാം 103 സങ്കീർത്തനത്തിന്റെ പഠനം ആരംഭിക്കുകയാണ്. സാഹിത്യ രൂപത്തിൽ ഇതൊരു സമ്പൂർണ്ണ സ്തുതിപ്പാണ്. ദൈവത്തിന്റെ സ്നേഹത്തിനും കാരുണ്യത്തിനും അനുഗ്രഹങ്ങൾക്കും അവിടത്തേക്ക് സങ്കീർത്തകൻ നന്ദി പറയുകയും അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായ ഗീതമാണിത്. സ്തുതിക്കുവാനുള്ള ആഹ്വാനത്തിന് ശേഷം ദൈവത്തിന്റെ രക്ഷാകര ചെയ്തികൾ ഒന്നൊന്നായി ഓർത്തുകൊണ്ട് സങ്കീർത്തകൻ ദൈവത്തിന് നന്ദി പറയുകയും അവിടുത്തെ വാഴ്ത്തുകയും ചെയ്യുന്നത് ഏറെ ശ്രദ്ധേയമാണ്, വളരെ ഹൃദയസ്പർശിയാണ്. ബാബിലോൺ വിപ്രവാസ കാലത്തിന് ശേഷമുള്ളതാണ് ഈ സങ്കീർത്തനമെന്ന് ബൈബിൾ പണ്ഡിതന്മാർ സ്ഥിരീകരിക്കുന്നുണ്ട്. വളരെ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് കടക്കും മുന്നേ തന്നെ നമുക്ക് മനോഹരമായ ഈ പ്രാർത്ഥനാ ഗീതത്തിന്റെ വരികളുമായിട്ട് ഒന്ന് പരിചയപ്പെടാൻ പരിശ്രമിക്കാം. 103 സങ്കീർത്തനത്തിന്റെ സംഗീതാവിഷ്കാരത്തിൽ അതിലെ 11 പദമാണ് പല്ലവി അല്ലെങ്കിൽ പ്രഭണിതമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവേ, അങ്ങ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ഈ സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. ഇതിന്റെ ആലാപനം രമേശ് മുരളിയും സംഘവും.
ഹൃദയനും കാരുണ്യവാനുമത്രേ കർത്താവേ, അങ്ങാർദ്രഹൃദയനും കാരുണ്യവാനുമത്രേ.
ആദ്യമായിട്ട് നമുക്ക് ഈ സങ്കീർത്തനത്തിന്റെ പദങ്ങളുമായി പരിചയപ്പെടാൻ ശ്രമിക്കാം. നിരൂപകന്മാർ 4 ഖണ്ഡങ്ങളായിട്ട് മൊത്തം ഈ സങ്കീർത്തനത്തെ തിരിച്ചിരിക്കുന്നത് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗത്ത് ദൈവീക കാരുണ്യത്തെക്കുറിച്ച് ധ്യാനിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ്. രണ്ടാമതായിട്ട് സങ്കീർത്തകൻ തന്റെ വ്യക്തിപരമായ രക്ഷാകര സംഭവങ്ങൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. മൂന്നാമതായിട്ട് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ രക്ഷാകര സംഭവങ്ങൾ സങ്കീർത്തകൻ ഓർക്കുകയാണ്, അനുസ്മരിക്കുകയാണ്. അവസാനമായിട്ട് യാവേയെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് മംഗളം പാടി സങ്കീർത്തനം അവസാനിക്കുന്നു അല്ലെങ്കിൽ ഉപസംഹരിക്കുന്നു. ഇനി നമുക്ക് സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗം തന്നെ പരിശോധിക്കാം. ദൈവത്തിന്റെ രക്ഷാകര ചെയ്തികളെ അനുസ്മരിക്കുവാനുള്ള സങ്കീർത്തകന്റെ ആഹ്വാനമാണിത്.
എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, എന്നിലെ സകലയാന്തരീക ചൈതന്യമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, അവിടുത്തെ അനുഗ്രഹങ്ങൾ നീ മറക്കരുതേ, ഒരിക്കലും മറക്കരുതേ.
അങ്ങനെ ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ വരികളിൽ ശ്രദ്ധേയമാകുന്നൊരു കാര്യം, സങ്കീർത്തകൻ തന്നോട് തന്നെ തന്റെ ആത്മാവിനോട് കർത്താവിനെ സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നതാണ്. ആത്മാവിന്റെ അർത്ഥം ഇവിടെ എന്താണ്? എന്നിലുള്ള ആന്തരികത, ആന്തരിക മനുഷ്യൻ, എന്റെ ജീവൻ, എന്റെ അന്തസത്തയുടെ മർമ്മപ്രധാനവും വൈകാരികവും പവിത്രവുമായ ആന്തരിക ചൈതന്യം എന്നൊക്കെയാണ്. ഇവിടെ സ്തുതിപ്പിനുപയോഗിക്കുന്ന ഹെബ്രായ പദം ബാറക് എന്നാണ്. അതിന്റെ അർത്ഥം സ്തുതിക്ക് യോഗ്യനായവൻ, ശക്തനാണ്, ബഹുമാന്യനാണ് എന്നത്രേ. അതിൽ സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ആശയങ്ങൾ ഉൾച്ചേർത്തിരിക്കുന്നു. കർത്താവിന്റെ രക്ഷാകര ചെയ്തികളെ നാം വിസ്മരിക്കരുത്. വിസ്മരിക്കുന്നത് അപകടകരമാണെന്ന് സങ്കീർത്തകൻ വ്യക്തിപരമായിട്ട് നിങ്ങളെയും എന്നെയും അനുസ്മരിപ്പിക്കുന്നു, നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു.
കർത്താവേ,
എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്നു നൽകിയ അനുഗ്രഹങ്ങളെന്നും മറക്കരുതേ.
ഇനി ഈ സങ്കീർത്തനത്തിന്റെ ഘടനയുടെ രണ്ടാം ഭാഗത്ത് സങ്കീർത്തകന്റെ തന്നെ രക്ഷാകരമായ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. സങ്കീർത്തനത്തിന്റെ 3 മുതൽ 5 വരെ പദങ്ങളാണ് രണ്ടാം ഭാഗം. കർത്താവ് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു, അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അവിടുന്ന് സ്നേഹവും കാരുണ്യവും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു, നിന്റെ യൗവനം കഴുകന്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലമത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. വളരെ വ്യക്തിപരമായ രക്ഷാകരാനുഭവങ്ങളാണ് സങ്കീർത്തകൻ ഇവിടെ പങ്കുവയ്ക്കുന്നത്. ദൈവം തന്റെ പാപങ്ങൾ ക്ഷമിക്കുകയും രോഗങ്ങൾ പൊറുക്കുകയും ചെയ്യുന്നു. പഴയ നിയമത്തിൽ പാപവും രോഗവും ബന്ധപ്പെട്ടതാണെന്ന് പറയേണ്ടതില്ലല്ലോ. അകൃത്യങ്ങൾ മരണത്തിന്റെ തലത്തിലേക്ക്, കുഴിയിലേക്ക് സങ്കീർത്തകനെ താഴ്ത്തുന്നു. എന്നാൽ ദൈവം മരണത്തിൽ നിന്നും അവന് ജീവൻ നൽകുന്നു, അവനെ രക്ഷപ്പെടുത്തുന്നു. ദൈവത്തിന്റെ കരുണ സങ്കീർത്തകന് ആഭരണവും കിരീടവുമാണെന്ന് പ്രസ്താവിക്കുന്നുണ്ട്. അങ്ങനെ സങ്കീർത്തകൻ പുതുജീവനും ശക്തിയും നന്മകളും ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് സംതൃപ്തനായി എന്ന് നിങ്ങളോടും എന്നോടും പറയുമ്പോൾ, നമ്മുടെ തന്നെ ജീവിതക്ലേശങ്ങളുമായി സങ്കീർത്തകന്റെ ഈ രക്ഷയുടെ അനുഭവങ്ങളെ, അല്ലെങ്കിൽ രക്ഷയുടെ വികാരങ്ങളെ നമുക്ക് ബന്ധപ്പെടുത്താം. നമുക്കും ദൈവത്തിൽ ലയിച്ചു ചേരാം.
എന്റെ ആത്മാവേ കർത്താവു നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങളെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു, അവിടുന്നു നിന്റെ ജീവനെ പാതാളത്തിൽ നിന്നും ഉയർത്തുന്നു, അവിടുത്തെ സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കും.
സങ്കീർത്തനത്തിന്റെ 3-ാം ഭാഗം അല്പം ദൈർഘ്യമേറിയതാണ്. 6 മുതൽ 18 വരെ പദങ്ങളാണ്. ഇസ്രായേലിന്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ ബന്ധപ്പെട്ടുവെന്നും രക്ഷയുടെ ചരിത്രത്തിൽ ദൈവം തന്റെ ജനത്തോട് കാണിച്ച കൃപാതിരേഖകളും സങ്കീർത്തകൻ വരികളിൽ വ്യക്തമാക്കുന്നു. ഒന്നൊന്നായിട്ട് അനുസ്മരിക്കുന്നു. കർത്താവ് പീഡിതരായെല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു. അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി കൊടുക്കുന്നു. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് അവിടുന്ന്. അവിടുന്ന് നമ്മയെപ്പോഴും ശാസിക്കുന്നില്ല. കർത്താവിന്റെ കോപം എന്നേക്കും നിലനിൽക്കുന്നില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്തവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തു നമ്മോടവിടുന്ന് പകരം ചോദിക്കുന്നില്ല. ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തന്റെ ഭക്തരോട് കർത്താവ് കാണിക്കുന്ന കാരുണ്യം. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ളത്ര കലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് അകറ്റി നിർത്തി പിതാവിനു മക്കളോടെന്ന പോലെ കർത്താവിന് തന്റെ ഭക്തരോട് അലിവു തോന്നി. എന്തിൽ നിന്നാണ് നമ്മെ മെനഞ്ഞെടുത്തതെന്നവിടുന്ന് പറയുന്നു. നാം വെറും ധൂളിയാണെന്നവിടുന്ന് ഓർമ്മിപ്പിക്കുന്നു. മർത്യജീവിതം പുല്ലുപോലെ പിന്നെ വയലിലെ പൂവ് പോലെ വിരിയുന്നു. എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു. അതു നിന്നിരുന്നിടം പോലും മാഞ്ഞു പോകുന്നു. കർത്താവിന്റെ രക്ഷാകര ചരിത്രത്തിലെ പ്രവർത്തനങ്ങൾക്കാണ് ഈ ഗീതകം അല്ലെങ്കിൽ ഈ സങ്കീർത്തന ഭാഗം സ്തുതി പറയുന്നത്, പ്രകീർത്തിക്കുന്നത്. അവ അവിടുത്തെ വിശ്വസ്തതയുടെ അടയാളങ്ങളാണെന്ന് സങ്കീർത്തകൻ പറയുന്നു. അവയുടെ ആരംഭം മോശയ്ക്ക് നൽകിയ വെളിപാടാണ്. വാക്യങ്ങളിൽ കർത്താവിന്റെ പ്രവർത്തനങ്ങളെയും അവിടുത്തെ വ്യക്തിത്വത്തെയും വിവരിക്കുന്നു. കാരുണ്യവും ക്ഷമയും നന്മയും അവിടുത്തെ പ്രവർത്തനങ്ങളുടെ മുഖമുദ്രയാണെന്ന് സങ്കീർത്തകൻ ഏറ്റുപറയുന്നു. അവിടുന്നെപ്പോഴും നമ്മെ കുറ്റപ്പെടുത്തുന്നില്ല, വൈരം കാത്തുസൂക്ഷിക്കുന്നില്ല, വീഴ്ചകളിൽ ശിക്ഷിക്കുന്നില്ല. അവിടുത്തെ നന്മയും സ്നേഹവും കാരുണ്യവും സീമാതീതമാണെന്ന് സങ്കീർത്തകൻ പ്രസ്താവിക്കുന്നു. ദൈവം നമ്മുടെ കരുണാമയനും സ്നേഹനിധിയുമായ പിതാവാണ് എന്ന ആശയം ഈ സങ്കീർത്തന പദങ്ങളിൽ ഉതിർക്കൊള്ളുന്നുണ്ട്. പഴയ നിയമത്തിൽ ദൈവപുത്രൻ എന്ന പ്രയോഗം പ്രധാനമായും സൂചിപ്പിക്കുന്നത് രാജാവിനെയാണ്. എന്നാൽ ഇസ്രായേൽ ദൈവത്തിന്റെ മകനാണ്, എഫ്രേം ദൈവത്തിന്റെ ഓമനക്കുട്ടനാണ്. ഇസ്രായേൽ ജനം ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. മർത്യജീവിതത്തിന്റെ വ്യർത്ഥതയും ദൗർബല്യവും ഈ സങ്കീർത്തന പദങ്ങൾ വിവരിക്കുന്നു, വ്യക്തമാക്കുന്നു. ദുർബലനായ മനുഷ്യനിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണമെന്ന് ദൈവത്തിനറിയാം. ചുടുകാറ്റിൽ ഉണങ്ങിപ്പോകുന്ന പുല്ലുപോലെയാണ് മർത്യജീവിതം. ദൈവത്തിന്റെ വചനമാണ് എന്നും നിലനിൽക്കുന്നത്, ശാശ്വതമായത്. എന്നാൽ ഇവിടെ നിത്യമായ രക്ഷാകര ശക്തി, ദൈവത്തിന്റെ സ്നേഹകാരുണ്യം മനുഷ്യന്റെ മർത്യതയെ അതിജീവിക്കുന്നു എന്ന് സങ്കീർത്തകൻ വ്യക്തമാക്കുന്നു. അവിടുത്തെ അനുസരിക്കുന്ന ഉടമ്പടിയുടെ ജനത്തിനുള്ളതാണ് ഈ ദൈവീക കാരുണ്യം എന്ന് നമ്മെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു.
കർത്താവേ അങ്ങാർദ്ര ഹൃദയനും കാരുണ്യവാനുമത്രേ.
കർത്താവേ അങ്ങാർദ്ര ഹൃദയനും കാരുണ്യവാനുമത്രേ.
എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്നു നൽകിയ അനുഗ്രഹങ്ങളെന്നും മറക്കരുതേ.
കർത്താവേ അങ്ങാർദ്ര ഹൃദയനും കാരുണ്യവാനുമത്രേ. കർത്താവേ അങ്ങാർദ്ര ഹൃദയനും കാരുണ്യവാനുമത്രേ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. ദൈവത്തിന്റെ കാരുണ്യാതിരേകം പ്രകീർത്തിക്കുന്ന കാവ്യഭംഗിയുള്ള 103-ാം സങ്കീർത്തന പഠനത്തിന്റെ 2-ാം ഭാഗം ഇനി അടുത്തയാഴ്ചയിൽ.